സെന്റ് പീറ്റേഴ്സ് ചർച്ചിന്റെ ചുറ്റും 10 സായിബാബ കേന്ദ്രമുണ്ട്. ഇംഗ്ലണ്ടിലെ ലണ്ടൻ നഗരത്തിൽ ഒരൊറ്റ വർഷത്തിൽ 1010 പള്ളികൾ ഹിന്ദുക്കൾ വാങ്ങിച്ചിട്ടുണ്ട് അമ്പലങ്ങൾ ഉണ്ടാക്കാൻ. ഞാൻ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട എന്ന് പറയുന്ന കാനഡ പ്രൊവിൻസിൽ 60 വർഷമേ ആയിട്ടുള്ള ആ സിറ്റി തന്നെ ഉണ്ടായിട്ട് അവിടുത്തെ 11 പള്ളികൾ മലയാളികളായിട്ടുള്ള സായിബാബ സേവാസമിതിക്കാരും അമൃതാനന്ദമയി ദേവിയുടെ ആരാധകരും വാങ്ങിച്ചിട്ടുണ്ട് ബാലവിഹാരം ഉണ്ടാക്കാനും. ഭാരതത്തിൽ നടന്നിട്ടില്ല. ഒരു ക്ഷേത്രം പോലും ഓപ്ഷൻ ചെയ്തിട്ടില്ല, ഒരു ക്ഷേത്രം പോലും വിലക്ക് വിറ്റിട്ടില്ല. പള്ളികൾ വാങ്ങിക്കുകയാണ് ചില പുരാതനമായ ഒരു ധർമ്മത്തിൽ. 11500 വർഷം ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ടായിട്ട് പോലും ഭാരതത്തിൽ ഒരു ക്ഷേത്രം വിറ്റിട്ടില്ല. വിറ്റ സ്ഥലത്ത് നിന്ന് ക്ഷേത്രങ്ങള് ഈ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ആത്മീയതയ്ക്ക് ഇനിയും ഉദാഹരണം പറയാം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നടത്തിയ ശതാഹം എന്ന യാഗം ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്ട് ഉപയോഗിച്ച് മനുഷ്യന്റെ കപ്പാസിറ്റി 1 നിന്ന് ബ്രെയിൻ കപ്പാസിറ്റി 1 എന്ന പോയിന്റിൽ നിന്ന് 1.1 എന്ന പോയിന്റിലേക്ക് ഉയർത്താൻ വേണ്ടി മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാൻ പറയാ. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമക്ഷീയമാമൃതാത്. മന്ത്രത്തിന്റെ അർത്ഥം വലുതായിട്ടൊന്നുമില്ല. സൂര്യകാലടി തിരുമേനി പറഞ്ഞു ഗായത്രി മന്ത്രം ധിയോ യോ നഹ പ്രചോദയാ. സൂര്യദേവനെ നോക്കിക്കൊണ്ട് പറയുകയാണ് യോജനാനാം സഹസ്രേ ദ്വേ ദ്വേഷദേ ദ്വേ ജയോജനേ ഏകേന നിമിഷാർദ്ധേന ക്രമമാണ നമോസ്തുതേ. 2002 യോജന ഒരു നിമിഷത്തിന്റെ പകുതി കൊണ്ട് സൂര്യനിൽ നിന്നും പ്രകാശരശ്മി ഇങ്ങോട്ടയക്കുന്ന സൂര്യദേവ അങ്ങക്ക് നമസ്കാരം. മിത്രോ ജനാന്യാദയതി ഭ്രുവാണോ മിത്രോദാധാര പ്രതിവി ഉദദ്യാം മിത്രകൃഷ്ടേ അനിമിഷാപി ജഷ്ടേ മിത്രായ ഹവ്യം കൃതമജ്യുഹോദ. ഹേ മിത്ര, സൂര്യദേവ ഈ ഭൂമിയെ ജനങ്ങൾക്കായിക്കൊണ്ട് ഓരോ നിമിഷവും അതിന്റെ അച്ചുതണ്ടിൽ കറക്കിക്കൊണ്ടിരിക്കുന്ന സൂര്യദേവ ഞങ്ങളുടെ നന്ദി സൂചകമായി ഒരു തരി നെയ്യ്, ഒരൽപ്പം തൈര്, ഒരൽപ്പം ഹവിസ് 2 കൈയും കൂപ്പി ഞങ്ങൾ അങ്ങക്ക് സമർപ്പിക്കുകയാണ്. സൂര്യദേവൻ ഇത് തിന്നൊന്നുമല്ല സൂര്യദേവൻ ജീവിക്കുന്നത്, പക്ഷേ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ സൃഷ്ടികർത്താവ് എന്നുള്ള രീതിയിൽ ആ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ആ ചൈതന്യത്തോടാ. ആ ചൈതന്യത്തോട് നന്ദി പറയുന്ന ആ സംസ്കാരം ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഡോൺ മറിയോ മൊസോളിനിയെ അട്രാക്ട് ചെയ്തത് അത് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പോപ്പിന്റെ അടുത്തേക്ക് തിരിച്ചു പോകേണ്ടി വന്നില്ല. ഈ സംഖ്യ കൂടിക്കൂടി വരിക. എന്താ കൂടി വരാൻ കാരണം? ഭാരതീയ ചിന്താധാരകൾ അടിച്ചു വലസുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്താ ഉത്തരം കിട്ടാതിരിക്കാൻ കാരണം? ഹേ പാപികളെ എന്ന് മനുഷ്യനെ വിളിക്കുമ്പോൾ ഇതം ശരീരം ദുഃഖൗന്ദേയ ക്ഷേത്രമേത്യവദീയതേ. ഈ ശരീരം ക്ഷേത്രമാണ്. അമൃതസ്യ പുത്ര, അമരത്വത്തിന്റെ പുത്ര എന്ന് വിളിക്കുന്ന ഒരു ദേശം. അപ്പുറത്ത് ദ സൺസ് ഓഫ് ദ വൈപ്പേഴ്സ്, അണലിയുടെ മക്കളെ എന്ന് ആരാ വിളിക്കണേ? ബൈബിളിൽ പറഞ്ഞിരിക്കുക, ഞാൻ എഴുതിയിരിക്കല. ഈ പാപികളെ എന്ന് വിളിക്കുന്നത് പാപത്തിന്റെ ശമ്പളമാണ് മരണം. അപ്പൊ ഇവിടെ ഏതാണ്ട് 125 പുണ്യവാളന്മാരുണ്ടല്ലോ, ഇവരെങ്ങനെയാ പാപികളായിരുന്നെങ്കിൽ മരിച്ചത്? പാപത്തിന്റെ ശമ്പളമാണ് മരണമെങ്കിൽ ഇവർ മരിക്കരുതായിരുന്നല്ലോ, പുണ്യവാളന്മാരല്ലേ. ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ, അത് മാത്രമേ പറയാൻ പറ്റൂ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധുകാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പറയാറുണ്ട്. ഗംഗേച യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അയോധ്യയുടെ തീരത്തു കൂടി ഒഴുകുന്ന ഒരു നദിയുണ്ടല്ലോ? എന്താ നദി? അയോധ്യയുടെ തീരത്തു കൂടി ഒഴുകുന്ന ആ നദിയിൽ, അതിലാണ് ശ്രീരാമൻ ദേഹത്യാഗം ചെയ്തത്. ആ നദിയുടെ പേര് ഇതിനകത്ത് പെടുത്തിയിട്ടില്ല. എന്താ പെടുത്താതിരിക്കാൻ കാരണം? ശ്രീരാമൻ എന്ന പരമമായ ഈശ്വരൻ ദേഹത്യാഗം ചെയ്ത നദി ഇതായതുകൊണ്ട് ഗംഗയോടൊപ്പമോ യമുനയോടൊപ്പമോ അതിന് പവിത്രത കൊടുക്കാൻ സാധ്യമല്ല. ആ നദിയെ മാറ്റി നിർത്താൻ കാരണം ഞാൻ ആരാധിക്കുന്ന ഈശ്വരൻ ദേഹത്യാഗം ചെയ്തതാണ്. ഞാൻ ആരാധിക്കുന്ന യേശുക്രിസ്തുവിനെ അടിച്ചു കൊന്ന കുരിശ് എങ്ങനെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കാൻ സാധിക്കും? ഇംപോസിബിൾ. ഭാരതീയ വീക്ഷണപ്രകാരം യേശുദേവനെ ഋഷിതുല്യനായ ദേവനെ ആണിയടിച്ചു കൊന്ന ഒന്നിനെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ സാധ്യല്ല. അതാണ് ഇവിടെ ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ടു ഹിന്ദുധർമ്മ. അതുപോലെ തന്നെ ശ്രീകൃഷ്ണന് നിവേദിച്ച ഒരു പഴം നിങ്ങൾ അപ്പുറത്ത് കൊടുക്കാറുണ്ട്, ഏറ്റുമാനൂരപ്പന്റെ പ്രസാദമാണ്. ആ പഴം തന്നെ ഒന്ന് കൊടുത്തു നോക്കുക, ഇത് ഏറ്റുമാനൂരപ്പന്റെ ശരീരമാണെന്നും പറഞ്ഞ് ഏറ്റുമാനൂരപ്പന്റെ ശരീരം ഏറ്റുമാനൂരപ്പനെ പൂജിക്കുന്ന ഞാൻ തിന്നേ, ഇതെന്താ ബീഫോ മട്ടണോ മറ്റോ ആണോ? ഇത് യേശുവിന്റെ ശരീരമാണെന്നും പറഞ്ഞിട്ടാ ഗോതമ്പുണ്ട തിന്നുന്നേ? സാധ്യമല്ല നമുക്ക്. അതുപോലെ തന്നെ വിഷ്ണുപാദോദകം ശുഭം, ശ്രീകൃഷ്ണനെയോ വിഷ്ണുവിനെയോ അഭിഷേകം ചെയ്ത ജലമാണ് തീർത്ഥമായിട്ട് കൊടുക്കുക. ആ സമയത്തൊന്ന് പറഞ്ഞു നോക്കുക, ഇത് ശ്രീകൃഷ്ണന്റെ രക്തമാകുന്നു, എന്റെ കയ്യിൽ തീർത്ഥം പോയിച്ച് ശ്രീകൃഷ്ണന്റെ രക്തമാണെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പ കളയും. ഞാൻ പൂജിക്കുന്ന ഈശ്വരന്റെ രക്തം ഞാൻ കുടിക്കേ, ഇതെന്താ? ഞാൻ മനുഷ്യനെ തിന്നുന്ന ജീവിയാണ്, കാർണിവോറസ് ആണ്. അബ്സൊല്യൂട്ട്ലി നോട്ട് പോസിബിൾ. എവിടെ നോക്കിയാലും അബ്സൊല്യൂട്ട്ലി എഗൻസ്റ്റ് ഭാരതീയ ചിന്താധാരകൾക്ക് യോജിക്കാൻ സാധിക്കാത്ത ഒരു പറ്റം ആചാരങ്ങളുടെ സമൂഹമാണ്. അതുകൊണ്ട് ഒരു പള്ളിയിൽ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്ത്യനൈസേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് പോസിബിൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, ഇന്ത്യനൈസേഷൻ ഓഫ് ക്രിസ്ത്യൻസ് ആർ പോസിബിൾ. ഈ കോട്ടയത്ത് തന്നെ ധാരാളം ക്രിസ്ത്യൻസ്, അമൃതാനന്ദമയിയുടെ അവിടെ പോകുന്നവരുണ്ട്, സായിബാബയുടെ അവിടെ പോകുന്നവരുണ്ട്, ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട്. ഇന്ത്യനൈസേഷൻ ഓഫ് ക്രിസ്ത്യൻസ് പോസിബിൾ, ഇന്ത്യനൈസേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ഇംപോസിബിൾ. കാരണം ഫണ്ടമെന്റലി എതിരാ. പ്രസാദം കഴിക്കുന്നതിന് പകരം ശരീരം കഴിക്കുക, തീർത്ഥം കഴിക്കുന്നതിന് പകരം രക്തം കഴിക്കുക, അടിച്ചു കൊന്ന ഗാന്ധിജിയെ ബഹുമാനമുള്ളത് കൊണ്ട് ഗാന്ധിജിയെ കൊന്ന തോക്കിനെ ഞാൻ പൂജിക്കുക. ഗാന്ധിജിയോട് ബഹുമാനം കാണിക്കുന്നത് ഗാന്ധിജിയെ കൊന്ന തോക്കിനെ പൂജിച്ചിട്ടാ. അത് മാത്രമല്ല, വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്തല്ല കുരിശ് അംഗീകരിച്ചത്, AD 260 കുരിശ് ക്രിസ്ത്യാനിറ്റിയുടെ എംബ്ലമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. ഗ്രീക്കിൽ വെച്ച് സെന്റ് തോമസ് ജീവിച്ചിരുന്നത് യേശുക്രിസ്തുവിന്റെ കൂട്ടത്തിലാണ്. അദ്ദേഹമാണ് ഈ കുരിശും കൊണ്ട് 14,635 കിലോമീറ്റർ നടന്ന് ഈ ശബരിമല കൊണ്ട് കുരിശ് വെച്ചത്. അദ്ദേഹം മരിച്ചിട്ട് 260 വർഷം കഴിഞ്ഞിട്ടാണ് കുരിശ് തന്നെ അംഗീകരിച്ചത്. ഇതെല്ലാം ഓപ്പോസിറ്റാണ്. ഇന്ത്യൻ വേ ഓഫ് അപ്രോച്ചിന് ഓപ്പോസിറ്റാണ്. ഇറ്റ് കനോട്ട് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. പിന്നെ ശ്രീകൃഷ്ണൻ പറഞ്ഞ വരി പറയാതിരിക്കുക, ഇതിലേ ജ്ഞാനമാഖ്യാതം എല്ലാ വിവരവും പറഞ്ഞു കൊടുത്തതിന് ശേഷം കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, വിമൃശ്യ ഏതത് അശേഷേണ, ക്രിട്ടിക്കലി അനലൈസ് ഓൾ ദീസ് ഫാക്ട്സ് വിച്ച് ഐ ഹാവ് ടോൾഡ് യു, ദെൻ യഥാ ഇച്ഛസി തഥാ കുരു, നിന്റെ ഇഷ്ടമായി ചെയ്യുക. അങ്ങനെ ക്രിസ്ത്യാനിറ്റിയോട് പറഞ്ഞാൽ 2000 December 31 ഇതിനകത്തുള്ള പകുതി ആൾക്കാർ ക്രിസ്ത്യാനികളാണ്. കാരണം അവർ ഹിന്ദുധർമ്മം സ്വീകരിച്ച് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് വരിക, ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം അവിടെ കൂടിയിരിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടില്ല. അവരെല്ലാം തിരിച്ച് ഹിന്ദുധർമ്മത്തിലേക്ക് വന്ന് ഇതിനകത്ത് ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും എന്നൊരു വാക്കുണ്ടല്ലോ, ആ ഹിന്ദുക്കളായിരുന്നവരെല്ലാം ഹിന്ദുക്കളായിട്ട് ഇതിനകത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും. കുറച്ചു കാലം കൂടിയേ ഈ നുണപ്രചരണം പോവുള്ളൂ. വെൺമണിയിൽ പോയപ്പോഴത്തേക്കും ഒരു ഇതുമാതിരി ഒരു പ്രഭാഷണം നടക്കാൻ ഭാഗ്യം കിട്ടി. അപ്പൊ തലങ്ങും വെലങ്ങും ഒരു കാറിൽ പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഓണക്കാലത്ത് മഹാബലി യേശു ക്രിസ്തുവാണെന്ന്. അപ്പൊ ഒരാൾ ഒരു ബിറ്റ് തന്നു, സാർ അംഗീകരിക്കുന്നുണ്ടോ മഹാബലി യേശു ക്രിസ്തുവാണെന്ന്? ഈ പ്രഭാഷണത്തിന് ഇടയ്ക്ക് ബിറ്റ് തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ അംഗീകരിക്കുന്നുണ്ട്, യേശു ക്രിസ്തു തന്നെയാ മഹാബലി, മഹാബലി തന്നെയാ യേശു ക്രിസ്തു, മഹാവിഷ്ണുവിന് കാലു വെക്കാൻ വേണ്ടി തല കുനിച്ചു കൊടുത്ത അതേ യേശു ക്രിസ്തുവാണെന്ന് അംഗീകരിക്കേണ്ട ചുമതല നിങ്ങളെയാ. മഹാവിഷ്ണുവിന് കാലു വെക്കാൻ വേണ്ടിയാണ് മഹാബലി തല കുനിച്ചു കൊടുത്തത്, അത് യേശു ക്രിസ്തു ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. തല കുനിച്ചു കൊടുത്തത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ അംഗീകരിച്ചോളാം. ഉടനെ അനൗൺസ്മെന്റ് നിർത്തി, പിന്നെ അനൗൺസ് ചെയ്തിട്ടില്ല, കാരണം ഇങ്ങനൊരു പാറയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ ഇപ്പൊ പുതിയൊരു പ്രജാപതിയാ യേശു പ്രജാപതി, നമുക്കൊരു പ്രശ്നവും. വിഷ്ണു പ്രജാപതിക്ക് ഒരു ഭാര്യയുണ്ട് ലക്ഷ്മി, ബ്രഹ്മ പ്രജാപതിക്ക് ഒരു ഭാര്യയുണ്ട് സരസ്വതി, രുദ്ര പ്രജാപതിക്ക് ഒരു ഭാര്യയുണ്ട് പാർവതി, യേശു പ്രജാപതിയുടെ ഭാര്യ ആരാ? നിങ്ങൾ ഉത്തരം കണ്ടെത്തണം, നമുക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. അക്ബർ ഒരു ദിവസം ഇന്ത്യ മുഴുവനും കറങ്ങിയപ്പോഴത്തേക്ക് നോക്കി, എല്ലാ സ്ഥലത്തും രാമായണ സത്രം നടക്കുന്നു, രാമനെ കുറിച്ച് എല്ലാവരും കഥ പറയുന്നു. അക്ബർക്കൊരാഗ്രഹം, அக்பரை குறச்சும் ஒரு ராமாயணம் எழுதணும். குறே பிராமணரை விழிச்சு வருத்திட்டு பண்ணு ராமாயணம் ராமாயணத்தை போல அக்பராயணம் எழுதணும். அவர் பண்ணு ஒரு பிரச்சனும் இல்ல, ஞாபக உடனே எழுதாம். பசே வால்மீகி ராமாயணம் எழுதியது காட்டில, அது காரணம் ஞங்களுக்கு எல்லாருக்கும் காட்டில சௌகரியமாய்ட்டு தாமசிக்க சமயம் தரணும். ராமாயணம் அதி ப்ரஹத்தான, அதுகொண்டு குறே காலம் எடுக்கும், இடக்கொன்னு ஞாபக சல்யப்படுத்தருது. ஓ, அக்பர் அங்கீகரிச்சு காட்டிலேக்கு விட்டு தாமசிக்க சௌகரியமொக்க கொடுத்து. ஒரு ரெண்டு வர்ஷம் கழிஞ்சப்போ இவரோடு ஜோதிச்சு எவடம் வரையாய் பகுதியாய் ஆகும்போ ஞங்கள் அறிக்காம். பின்ன ஒரு வர்ஷம் கழிஞ்சு மூணு வர்ஷம் கழிஞ்ச உடனே ஜோதிச்சு எவடம் வரையாய். இப்போ பிராமணர் பண்ணு ஒரு சம்சயம் உண்டு, ஞங்கள் ஒரு போயிண்டில் வந்து நிற்க. எந்த போயிண்ட்? ஸ்ரீராமன் பாரியாய சீதையை ராவணன் கட்டோண்டு போய், அக்பரின் பாரியை ஆறு கட்டோண்டு போய் எழுதண்டே. அப்ப அக்பர்க்கு ஆகிய ஒரு ப்ராப்ளம். அக்பர் தி கிரேட், மகா நாய அக்பர். ஆ மகானாய அக்பரின் பாரியை ஜீவச்சிக்கு ஆரெங்கிலும் கட்டோண்டு போய் நாணக்கேடல்லே. அதுகொண்டு உடனே பிராமணரோடு பண்ணு, நீங்கள் ராமாயணவும் அக்பராயணும் எழுதண்ட, திச்சு வந்தோளாம் பண்ணு. உடனே பிராமணர் பண்ணு, ஞாபக எழுதிட்டு ஒன்றும் எழுதிட்டு இல்ல. காரணம் ராமனை குறித்து எழுதாவது ராமனை குறித்து எழுதா பற்றும், அது அக்பரினே குறித்து எழுத சாத்தியல்ல. நீங்கள் எப்போ விசாரிச்சாலும் ராமாயணத்தை போல ஒரு அக்பராயணம் உண்டாக சாத்தியமல்லாத்தது கொண்டு, இது நிற்கும் ஞங்களுக்கு அறியாவது கொண்டு மூணு வர்ஷம் காட்டில் ஞங்கள் சுகாய்ட்டு தாமசிச்சு. எல்லாவருடையும் வெயிட் 30 கிலோ கூடி. இது பாரதீய சிந்தாதாரம். ஈ வீக்ஷணத்திலேக்கு பைபிள் கனோட் டிஃபியூஸ். ஞான் எல்லா சதஸிலும் பையறது ஈ நெகட்டீவான ஜன்மதினத்தில் குறை அதிகம் மெழுகுதிரி கத்திச்சு வச்சு நடுக்க ஒரு கேக்கு வச்சு தொழாது பிரேதகர்மம் செய்யுனது போல ஈ விளக்கு ஊதிக்கெடுத்த. சாதாரண ஜோதிஷ் சுக்லஸ்தேஜஸ்ச தேவானாம் சததம் பிரிய பிரபாகரோ மகாதேஜோ தீபோயம் பிரதிகிரக்யதாம் அக்னயர்வா சூரியோ அஜாயதா. அக்னி கொண்டான சூரியன் உண்டாயது அறியா. ஆ அக்னி கொண்டு உண்டாய சூரியனு போலும் பிரபாகரோ மகாதேஜோ மகாதேஜஸ்வியாய ஹே பிரபாகர தேவானாம் சததம் பிரிய தேவன்மார்க்கு போலும் ஏற்றவும் இஷ்டப்பட்ட சூரியதேவ அயம் தீபா பிரதிகிரஹியதாம். ஈ தீபம் ஸ்வீகரிச்சாலும் என்று சூரியதேவனை விளக்கு வைக்கிற பாரம்பரியம் உள்ள பாரதத்தில் 18-ம் 20-ம் மெழுகுதிரி கத்திச்சு வச்சு ஊதிக்கெடுத்து பிரேதகர்மம் செய்யுன்னது போல கார்சினோஜெனிக் கேன்சர் உண்டாக்குன புக வமிச்சு கொண்டு எரிஞ்சடங்கி இருக்கிற மெழுகுதிரியட முன்பில் கேக்கு கத்திக்கிறது பிரேதகர்மமான. கேக்கு முறிக்கிறது எந்த கொண்டா? ஈ விளக்கு கத்திச்சு வச்சு பிரார்த்திச்சிட்டு ஈ கேக்கு முறிச்சுடே. அதெந்த செய்யாத்த விளக்கு கத்திச்சு வைக்க, யேசுதேவனை பிரார்த்திக்க, நபியை பிரார்த்திக்க, நீங்கள் குரு கோவிந்த சிங்கான வேணுங்க, அதுல நம்மளை பரிக்கிற முக்கியமந்திரியா பிரார்த்திக்கண்டே? அங்கே பிரார்த்திக்க, அங்கே பிரார்த்திச்சது சேஷம் கேக்கு முறிச்சிருந்தில் அது பாரதீயமாகுமாயிருந்து. கேக்கு தன்னே முறிக்கணமெகில் பட்சே விளக்கு கெடுத்தான் ஆரா பண்ணது? அது காரியமுண்டு. மகானவமியிடம் ஓம் கிரைஸ்தவேந்தமான எழுதிலே, மகானவமியிடம் நம்ம எழுதாறில்ல, விஜயதசமியிடன்னே எழுதா பாடுள்ளு எதுபதி ஓப்போசிட்டு செய்ய. காரணம் மட்டெல்லாம் ஓப்போசிட்டா. அங்கே மட்டெல்லாம் ஓப்போசிட்டு ஆயது கொண்டான ஜன்மதினத்தின் அந்த விளக்கு ஊதிக்கெடுத்து ஈ ஜன்மதினம் ஆகோஷிக்கிறது. அது மாற்றணும். இப்போ கிறிஸ்டியானிட்டி இந்தியனைசேஷன் இஸ் இம்பாசிபிள். ஒரு விளக்கிண்ட் தலை குறிச்சாக்கியது கொண்டு காரியம் இல்ல. அது இந்தியனைசேஷன் ஓஃப் கிறிஸ்டியானிட்டி அல்ல, அது கிறிஸ்டியனைசேஷன் ஓஃப் விளக்க. ஆ விளக்கினே கிரைஸ்தவத்கரிக்க, ஆ விளக்கிண்ட் ஆகிருதி குறிச்சு வைக்க. அப்போ இது ஓரோ ஜனததியும் மனசிலக்கோள், லோகம் முழுவதும் உள்ள ஜனங்கள் மனசிலக்கோள், நீ நிற அயல்க்காரனை நின் போல ஸ்நேகிக்க எதுபோல் சப்தத்வீப நிவாசீனாம் பிராணீனாம் அக்ஷயம் உபதிஷ்டது என்ன சிந்தாதார. ஏழு கோண்டினில் சப்தத்வீப நிவாசீனாம் பிராணீனாம் அக்ஷயம் உபதிஷ்டது. ஏழு கோண்டினில் தாமசிக்கிற சர்வஜீவஜாலங்கள்க்கும் மங்களம் பவிக்கட்டே என்பு தர்ப்பணம் கொடுக்க ஒரு சம்ஸ்காரம் அதான் ஈ நாட்டில் உண்டாயிரத்து. மித்ராணி சக்ய பசவஸ்ட விரக்ஷ திருஷ்டாச்ச அதிருஷ்டாச்ச கிருதோபகார ஜன்மாந்தரேயே மம சங்கதாச்ச தேப்ய சதா பிண்ட பலிம் ததாமி. மித்ராணி சக்ய பசவஸ்ட விரக்ஷ சர்வஜந்துக்கள்க்கும் விரட்சங்கள்க்கும் திருஷ்டாச்ச காண சாதிக்கிறவர்க்கு അദൃഷ്ടാശ്ച കാണാൻ സാധിക്കാത്തവരായിട്ട് കൃതോപകാര, എനിക്ക് ഉപകാരം ചെയ്തവർ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ഈ ജന്മത്തിലല്ല ജന്മാന്തരേ ഏ മമ സംഗതാശ്ച, ജന്മജന്മാന്തരങ്ങളിൽ എന്നെ സഹായിച്ചവരായിട്ട് ആരെല്ലാം ഉണ്ടോ, മാതൃവംശേ കുലേ ജാത, അമ്മയുടെ കുലത്തിൽ ജനിച്ച എല്ലാവർക്കും, പിതൃവംശേ തദൈവജ, അച്ഛന്റെ കുലത്തിൽ ജനിച്ച സർവർക്കും, അങ്ങനെ തുടങ്ങി ആചാര്യന്മാർക്കും ശുശ്രൂഷകന്മാർക്കും ബന്ധുക്കൾക്കും ആമഗർഭാശ്ച അംഗഹീനർക്കും എനിക്കറിയാത്തവരുമായ സകലർക്കും വേണ്ടി തർപ്പണം കൊടുത്ത് അവർക്ക് മംഗളം ഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നെ പോലെ നിന്റെ അലക്കുകാരനെയും സ്നേഹിക്കാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻസിഗ്നിഫിക്കന്റ്. വെൻ യു കൺസിഡർ ദ ടോട്ടൽ വേൾഡ് ആസ് യുവർ ഓൺ ഫാമിലി, വസുധായേവ കുടുംബകം, വാട്ട് എബൌട്ട് യുവർ നൈബേഴ്സ്? അയൽക്കാരനെ സ്വീകരിച്ച് അതിന്റെ അപ്പുറത്തുള്ളവനോ? അത് വരട്ടെ, അടുത്ത ജന്മത്തിൽ മതി. ഇപ്പൊ തൽക്കാലം അയൽക്കാരനെ മാത്രം സ്നേഹിക്കുക, അത് ചട്ടുകം ചെറിയ കാര്യമാണ്. അതിമഹത്തായ ഒരു കാര്യം ഈ നാട്ടിൽ ഉണ്ടായിരുന്നു, അതിന്റെ മുമ്പിൽ ഇത് ഒന്നുമല്ല. അത് മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടാണ് കേരളത്തിൽ ഏതാണ്ട് 10-25 കന്യാസ്ത്രീകളും അച്ഛന്മാരും അമൃതാനന്ദമയ്യയുടെ ശിഷ്യന്മാരായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഈ സംഖ്യ ഇനിയും കൂടിക്കൂടി വരിക. കാരണം ഭാരത സംസ്കൃതി ഏതിനെയും ഉൾപ്പെടുത്താൻ സാധിക്കും. ഉറപ്പിച്ചു പറയാം, 33 കോടി ദേവന്മാരുള്ള ഹിന്ദുക്കൾക്ക് ഒരു യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വിഷമമുണ്ടോ? പട്ടിയേയും പൂച്ചയും ആടപ്രാവിനെയും വരെ നമ്മൾ പൂജിക്കുന്നവർക്ക് യേശുദേവൻ എന്ന യോഗീവര്യനായ ഒരു ഋഷിതുല്യനായ ഈശ്വരനെ സ്വീകരിക്കാൻ ഭാരതത്തിൽ ബുദ്ധിമുട്ടില്ല. 4 വേദങ്ങളും 6 വേദാന്തങ്ങളും ഷഡ്ദർശനങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉള്ള നമ്മുടെ കൂട്ടത്തിൽ ഒരു ബൈബിളിനെ ഉപവേദത്തിന്റെ സ്ഥാനം നൽകി സ്വീകരിക്കാൻ വിഷമമുണ്ടോ? ഒരു വിഷമവും ഇല്ല. പിന്നെ എന്തിനു മാറി നിൽക്കണം? ഇങ്ങോട്ട് വന്നൂടെ. ഈ ദേശത്തില് ഈ സംസ്കൃതിയില് 2.2% ആയി മാറി നിന്ന് ഞങ്ങൾ കുരിശും പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്ന് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? ഇവിടെ വരിക, ഏറ്റുമാനൂരപ്പനെ തൊഴുക, വീട്ടിൽ പോയിട്ട് ക്രിസ്തുവിനെ തൊഴുതോളുക, മുട്ടുമടക്കിയിട്ട് എന്തു കൂതാശ വേണമെങ്കിൽ ചെയ്യുക, ഈ ധർമ്മത്തിന്റെ ഭാഗമായി ചേരണം, അതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. മാറ്റി നിൽക്കാൻ സാധ്യമല്ല. ഇവിടെ നിന്ന് മാറി നിന്നവരുണ്ട്, അവസാനം ഇതിനകത്ത് തന്നെ ഇഴുകി ചേർന്നവരാണ് എല്ലാവരും. സിന്ധികളും പാഴ്സികളും തുടങ്ങി അനേകം ആൾക്കാരുണ്ട്. ഈ ധർമ്മത്തിൽ ഒഴുകിച്ചേർന്നവര് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒന്നിനെയും കളയണ്ട, വലിയതായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ അതുകൂടി സ്വീകരിച്ച് ഈ ധർമ്മത്തിലേക്ക് തിരിച്ചു വരണം. ഒരു കാരണവശാലും നിങ്ങളുടെ ഈശ്വരനെ മാറ്റാൻ ഇവിടത്തെ ആരും പറയില്ല. സായിബാബയുടെ അടുത്തു പോയ ക്രിസ്ത്യാനികളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയത് പുട്ടപർത്തി പോയതിന് ശേഷമാണ്. അമൃതാനന്ദമയി ദേവിയുടെ അടുത്ത് പോയവർ പറഞ്ഞത് സാക്ഷാൽ ക്രിസ്ത്യാനിറ്റി മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ ചെന്നതിന് ശേഷമാണ്. സത്യം അതാണ്. ഹിന്ദു ആചാര്യന്മാരുടെ അടുത്ത് ചെന്നാൽ വിവേകാനന്ദന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു സർ ജെ.ജെ. തോംസൺ. തോംസൺ പറഞ്ഞു, ഞാൻ കാവ്യവസ്ത്രം ഉടുത്ത് രാമകൃഷ്ണാശ്രമത്തിന്റെ പ്രചാരകനായി അങ്ങയുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. വിവേകാനന്ദൻ പറഞ്ഞു, നീ യേശുവിന്റെ ആരാധകനായിട്ടിരിക്കുക, രാമകൃഷ്ണാശ്രമത്തിലെ പ്രവർത്തകനാകാൻ നിനക്ക് എന്താ ബുദ്ധിമുട്ട്? യേശുവിനെ പൂജിച്ചത് കൊണ്ട് നിന്നെ മാറ്റി നിർത്തില്ല. യു ആർ എ പാർട്ട് ഓഫ് അസ്. രാമകൃഷ്ണാശ്രമത്തിൽ പോയി നോക്കിയാൽ ക്രിസ്തുവിന്റെ പടം അവിടെ വെച്ചിട്ടുണ്ട്. എവിടെയാ വെക്കാത്തത്? നാരായണ ഗുരു സ്ഥാപിച്ച സ്ഥലത്ത് കുരിശുണ്ട്. സ്വീകരിക്കാൻ വല്ല വിഷമമുണ്ടോ? നമുക്ക് വിഷമമില്ല. ഭാരതീയ ചിന്താധാരയുടെ നന്മയുൾക്കൊള്ളാൻ മാറി നിൽക്കാതെ, ന്യൂനപക്ഷ മർദ്ദത്തിന്റെ പേരിൽ മാറി നിൽക്കാതെ ഈ ഇതിനകത്തേക്ക് വരണം. അത് വരും, വരാതെ നിവൃത്തിയില്ല. ഇതിനപ്പുറം മാറി നിന്നവർ 11,500 വർഷത്തിനുള്ളിൽ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. ചേരാതിരിക്കാൻ സാധ്യമല്ല. ഭാരതീയ സംസ്കൃതിയുടെ മഹത്വം അത്ര വലുതാണ്. അങ്ങനെ ചേരാൻ സാധിക്കണം. ഒരു അനാലിസിസ് എടുത്തു നോക്കുക. ഭാരതീയ ചിന്താധാരകള് 21st century ആൻസർ ആണ്. ഭാഗവത സത്രമാണല്ലോ ഇവിടെ നടക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ചരിതമാണല്ലോ ഇവിടെ പറയുന്നത്. ശ്രീകൃഷ്ണനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ശ്രീകൃഷ്ണൻ ആരായിരുന്നു? ശ്രീകൃഷ്ണൻ ഉഗ്രൻ മാനേജ്മെന്റ്. അദ്ദേഹം ഹിപ്പോക്രാറ്റ് അല്ല. ചതുർവിധ വചന്തേ മാം ഏജന സുകൃജിനോർജുന അർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച പരദർശവ. എന്നെ പൂജിക്കാൻ വരുന്നവര്, എന്നെ തൊഴാൻ വരുന്നവര്, ശ്രീകൃഷ്ണൻ പറഞ്ഞു, 4 വിഭാഗത്തിലുള്ളവരാ. അവരാരും മോക്ഷത്തിന് വരുന്നവരല്ല. ചതുർവിധ വചന്തേ മാം ഏ ജനാഹ സുകൃതിനോർജുന സുഹൃത്ത് കർമ്മങ്ങൾ ചെയ്യുന്നവരായ അവര് എന്നെ തൊഴാൻ വരുന്നവര് ആർത്തോ ദുഃഖിതൻ ജിജ്ഞാസു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവൻ ജ്ഞാനി അറിവിന് വേണ്ടിയുള്ളവൻ അതുപോലെ തന്നെ അർത്ഥാർത്ഥി കാശിന് വേണ്ടിയിട്ട് എന്നെ തൊഴാൻ വരുന്നവർ അങ്ങനത്തെ ഉള്ളവരാണെന്ന് ഒരു ഈശ്വരൻ പറഞ്ഞിരിക്കുന്നു. ശ്രീകൃഷ്ണൻ ഹിപ്പോക്രാറ്റ് അല്ല, ശ്രീകൃഷ്ണൻ പക്കാ മാനേജ്മെന്റ് ആളാണ്. ഏത് രീതിയിലാണ്? സമശത്രൗച മിത്രേച തഥാ മാനപമാനയോഹോ. ഞാൻ നേരത്തെ പറഞ്ഞ ശ്ലോകങ്ങൾ നീ മാനേജ് ചെയ്യേണ്ടത് ആര് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല, ആരുടെ ഫയലാണ് മുമ്പിലുള്ളത് എന്ന് നോക്കിയിട്ടല്ല, നിന്റെ കർത്തവ്യമനുസരിച്ച് ഭരിക്കുക. ഈ മാനേജ്മെന്റ് ടെക്നിക്ക് പറഞ്ഞത് ശ്രീകൃഷ്ണനാണ്. ഇതിന്ന് ജപ്പാനിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ധാർമ്മിക് വേ ഓഫ് മാനേജ്മെന്റ്, ധർമ്മ ബേസ്ഡ് മാനേജ്മെന്റ്. ഗോദ്രേജും ഇംഗർസോളുടെ റാൻഡും GE കമ്പനി അമേരിക്കയും എല്ലാം ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന സിസ്റ്റം, ധാർമ്മിക് വേ ഓഫ് മാനേജ്മെന്റ്. എന്താ ജപ്പാൻകാർ ചെയ്തത്? ജപ്പാനിലെ ഒരു വലിയ ഷൂ കമ്പനിക്കാര് സ്ട്രൈക്ക് നടത്തി. സ്ട്രൈക്ക് നടത്തിയ സമയത്ത് ഇവിടെയാണെങ്കിൽ കമ്പനി അടച്ചു പൂട്ടും, ആ മെഷീനറി എല്ലാം കേടുവരും, കുറെ നഷ്ടമുണ്ടാവും. ജപ്പാൻകാർ സമരം നടത്തിയത് ഷൂസ് കമ്പനി ആയതുകൊണ്ട് വലത്തെ കാലിലെ ഷൂസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്തതാണ്. വലത്തെ കാലിലെ ഷൂസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഷൂസ് വിൽക്കാൻ സാധ്യമല്ല, പ്രൊഡക്ടിവിറ്റി കുറഞ്ഞില്ല. ധർമ്മം അനുസരിച്ച് അവർ ചെയ്തത് ശരിയാ, ധർമ്മം അനുസരിച്ചിട്ട് ഇടത്തെ കാലിലെ കൂടി പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ഷൂസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവർ വലത്തെ കാലിലെ മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്തു, 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സമരം വിഡ്രോ ചെയ്തു, ഇടത്തെ കാലിലെ മാത്രം പ്രൊഡ്യൂസ് ചെയ്തു, 5ാം ദിവസം അവർക്ക് വിൽക്കാനും സാധിച്ചു. മെഷീനറി ചീത്തയായില്ല, ആരും നശിച്ചില്ല, ആരെയും നശിപ്പിച്ചുമില്ല. ധാർമ്മിക് വേ ഓഫ് മാനേജ്മെന്റ് വർക്ക്ഡ് ദേർ. ശ്രീകൃഷ്ണൻ പറഞ്ഞ മാനേജ്മെന്റ് ആ. ശ്രീകൃഷ്ണൻ ക്ഷമയുടെ പര്യായമായിരുന്നു. എങ്ങനെയാ ഒരു മാനേജർ ക്ഷമയുടെ പര്യായമാവുക? ശിശുപാലൻ 100 പ്രാവശ്യം ശ്രീകൃഷ്ണനെ സദസ്സിൽ അവഹേളിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്ക, നിങ്ങളെയാണ് ഒരു സദസ്സിൽ വെച്ച് ഒരുവൻ അവഹേളിക്കുന്നതെങ്കിൽ 100 പ്രാവശ്യം പോയിട്ട് 3 പ്രാവശ്യം ഒരു MLA അല്ലെങ്കിൽ 3 പ്രാവശ്യം അത് കേട്ടുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. MLA ആണെങ്കിൽ 10-15 പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കും, വലിയ കുഴപ്പമില്ല, കാരണം നിത്യവും കേൾക്കുന്നതാ. 3 പ്രാവശ്യത്തിൽ കൂടുതൽ കേൾക്കാൻ ക്ഷമയില്ലാത്ത നമ്മളുടെ സ്ഥാനത്ത് ഈശ്വരാവതാരമായ ശ്രീകൃഷ്ണൻ 100 പ്രാവശ്യം കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഭീരുവായിരുന്നില്ല, അടിച്ചു തലതെറിപ്പിച്ചു സദസ്സിൽ വെച്ച് തന്നെ 101ാമത്തെ പ്രാവശ്യം. ആ ക്ഷമ നമുക്കുണ്ടോ? ശ്രീകൃഷ്ണന്റെ മാനേജ്മെന്റ്. ശ്രീകൃഷ്ണൻ ഒരു കാരണവശാലും ബയസ്ഡ് ആയിരുന്നില്ല. സമശത്രൗച മിത്രേച എന്ന് അദ്ദേഹം പറഞ്ഞത് പാലിച്ചിരുന്നു. മുറിയിൽ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ കൗരവപക്ഷത്തെ ദുര്യോധനൻ ഒരു വശത്ത് കൂടെ, ധർമ്മപുത്രനും മറ്റൊരു വശത്ത് കൂടെ പാണ്ഡവരും വന്നു. രണ്ടുപേരും തൊഴുതുകൊണ്ടിരുന്നു. കഥ നിങ്ങൾക്കറിയാവുന്നതാ. ഏതാണ്ട് ഉറക്കം നടിക്കുന്ന മാതിരി അഭിനയിച്ച ശ്രീകൃഷ്ണനോട് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരെയും അനുഗ്രഹിച്ചു. ബന്ധുക്കളെന്നോ ബന്ധുക്കളല്ലാത്തവരെന്നോ മാറ്റി നിർത്തിയില്ല. എന്താ രണ്ടുപേരും വന്നതെന്ന് ചോദിച്ചു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ചോദിക്കുന്നത് തരുമോ? തീർച്ചയായിട്ടും തരും. എന്താ വേണ്ടത്? യാദവ കുലത്തിന്റെ സർവ്വസൈന്യങ്ങളും ഞങ്ങൾക്ക് വേണമെന്ന് ദുര്യോധനൻ പറഞ്ഞു, എടുത്തുകൊള്ളാൻ പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്ന് പാണ്ഡവർ പറഞ്ഞു. ഞാൻ വരാമെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ യുദ്ധം ചെയ്യുന്നത് ഈ പക്ഷത്ത്, എന്റെ വീട്ടുകാരെന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നു, എങ്ങനെയാ ഇതൊന്ന് സാധിക്കുക? അൺബയസ്ഡ് അപ്രോച്ച്. ശ്രീകൃഷ്ണൻ എന്തുപദേശിച്ചോ ആ ഉപദേശം അക്ഷരം പ്രതി പാലിച്ചു. അപ്പുറത്തു നിന്ന സൈന്യങ്ങള് തന്റെ സൈന്യങ്ങളാണ്, യദുകുല സൈന്യങ്ങള്. അതുകൊണ്ട് ഭീഷ്മരുണ്ട്, ദ്രോണാചാര്യരുണ്ട്, മറ്റെല്ലാവരുമുണ്ട്. ഞാൻ ആയുധം കയ്യിലെടുക്കില്ല. ഒരൊറ്റ യോദ്ധാവ് മാത്രമേ കുരുക്ഷേത്ര ഭൂമിക്കകത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയുധം എടുക്കാതിരുന്നിട്ടുള്ളൂ. അത് ശ്രീകൃഷ്ണനാ. ആ വാക്ക് അവസാനം വരെയും അദ്ദേഹം പാലിച്ചു. അതാണ് ശ്രീകൃഷ്ണന്റെ മഹത്വം. തന്റെ സൈന്യം അപ്പുറത്ത്, അൺബയസ്ഡ് പൊളിറ്റീഷ്യൻ, ഒരു ബയസും ഇല്ലാത്തത്. താഴേണ്ട സ്ഥാനത്ത് ശ്രീകൃഷ്ണനെ പോലെ താന്നിരിക്കുന്നത് ആരുമില്ല. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ധൃതരാഷ്ട്രരും കുന്തിയും അതുപോലെ തന്നെ മറ്റുള്ളവരും വന്ന് പറഞ്ഞു, മരിച്ചുപോയ ഞങ്ങളുടെ മക്കളെ ഒന്ന് കാണണം, അങ്ങനെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഈശ്വരന്റെ അവതാരമായ അങ്ങ് ഞങ്ങളെ കാണിച്ചു തരണം. ഉടനെ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഈശ്വരന്റെ അവതാരമാണെങ്കിലും അതെനിക്ക് സാധ്യമല്ല. അത് എന്റെ പരിമിതിക്കുള്ളിൽ പരിധിക്കുള്ളിൽ പെടുന്നതല്ല. പിന്നെ ഒരാൾക്കേ സാധിക്കൂ, അത് വേദവ്യാസനാണ്. ഒരു മനുഷ്യനാണ്, മനുഷ്യൻ ഈശ്വരനേക്കാൾ ഉയരാം. ഈശ്വരന് മനുഷ്യനെ പോലെ വരാൻ സാധ്യമല്ല. ഈശ്വരന് പോലും ലിമിറ്റേഷൻ ഉണ്ട്. ഒരു മാനേജർക്ക് ലിമിറ്റേഷൻ ഉണ്ട്, മാനേജ്ഡ് ആൾക്കാർക്ക് ലിമിറ്റേഷൻ വേണമെന്നില്ല. എന്നിട്ട് വേദവ്യാസനാണ് ശുക്ലപൗർണമിയുടെ ദിവസം എല്ലാവരെയും ഗംഗാജലത്തിൽ കുളിക്കാൻ പറഞ്ഞ് തിരിച്ച് കയറി വന്നപ്പോൾ മരിച്ചുപോയവരെയെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത്. ശ്രീകൃഷ്ണൻ താഴേണ്ട ഇടത്ത് താഴ്ന്നു. ശ്രീകൃഷ്ണൻ മറ്റൊരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. മഹായുദ്ധം കഴിഞ്ഞ് തിരിച്ച് ദ്വാരകയിലേക്ക് പോകുന്ന ശ്രീകൃഷ്ണൻ രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ കൂടെ പോവുകയായിരുന്നു. ആ പോകുന്ന സമയത്ത് ഉത്തുംഗ മഹർഷി അവിടെ വരികയാണ്. ശ്രീകൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ കൗരവരും പാണ്ഡവരും എങ്ങനെ അവിടെ കഴിയുന്നു? ശ്രീകൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല. മഹർഷിക്ക് മനസ്സിലായി എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ടറിയാം. വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, വസ്തുത ഇതാണ്, കൗരവർ മുഴുവനും നശിച്ചു കഴിഞ്ഞു, പാണ്ഡവർ മാത്രമേ ഉള്ളൂ. ഉത്തുംഗ മഹർഷി പറഞ്ഞു, ഭാവിയെക്കുറിച്ച് മുഴുവനും അറിയാവുന്ന യച്ച ഭവ്യം ഉദാമൃതത്വശേഷാനോ, ഭവ്യത്തെക്കുറിച്ച് ഭവിഷ്യത്തിനെ കുറിച്ച് മുഴുവനും അറിയാവുന്ന ഹേ കൃഷ്ണ, നീ ആ യുദ്ധം തടഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ ശപിക്കുകയാണ്. നിന്റെ കുലവും ഇതുപോലെ നശിച്ചു പോകുമെന്ന് ഉത്തുംഗ മഹർഷി ശപിച്ചു. ശ്രീകൃഷ്ണൻ ആ ശാപം തല കുനിഞ്ഞിരുന്ന് സ്വീകരിച്ചു പറഞ്ഞു, ഈശ്വരനെ ശപിച്ച മഹർഷി എന്നുള്ള രീതിയിൽ അങ്ങ് എന്നും ഓർമ്മിക്കപ്പെടും. അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ റാഷണൽ അനാലിസിസ്, വസ്തുതാപരമായ വിശകലനം എവിടെ നിൽക്കുന്നു? ഭീഷ്മരെ വധിക്കാൻ സാധ്യമല്ലെന്ന് ശ്രീകൃഷ്ണൻ അറിയാം, ദ്രോണരെ വധിക്കാൻ സാധ്യമല്ലെന്ന് ശ്രീകൃഷ്ണൻ അറിയാം. തല കുനിക്കാതെ നിവൃത്തിയില്ല, മുട്ടുമടക്കാതെ നിവൃത്തിയില്ല എന്ന് വ്യക്തമായി അറിഞ്ഞതുകൊണ്ട് അർജുനനോട് ഉപദേശിച്ചു. ഭീഷ്മരോട് ചെന്ന് ചോദിക്കുക, അങ്ങയെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്ന്. എന്താ ഒന്ന് ആലോചിച്ചു നോക്കുക, എന്റെ ശത്രുപക്ഷത്തിരിക്കുന്ന ഒരാളോട് അയാളുടെ വീട്ടിൽ ചെന്ന് ചോദിക്കുക, ഏ രാധാകൃഷ്ണൻ നായരെ, അങ്ങേ കൊല്ലേണ്ടത് എങ്ങനെയാ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ബട്ട് ശ്രീകൃഷ്ണൻ നോസ് പ്രെഡി വെൽ, വ്യക്തമായിട്ട് ശ്രീകൃഷ്ണൻ അറിയാം ഭീഷ്മര് മറുപടി പറയുമെന്ന്, ദ്രോണാചാര്യര് മറുപടി പറയുമെന്ന്. അവരുടെ പേഴ്സണാലിറ്റി ഇത്രയും വസ്തുതാപരമായി അനലൈസ് ചെയ്തിരിക്കുന്നത് ശ്രീകൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെ അർജുനൻ ഭീഷ്മരുടെ അടുത്തും ദ്രോണരുടെ അടുത്തും ചെന്ന് അവരെങ്ങനെയാ കൊല്ലേണ്ടതെന്ന് ചോദിച്ചു. ആ വിവരത്തിന് മുട്ടുമടക്കാൻ ആവശ്യമുള്ളയിടത്ത് മുട്ടുമടക്കാൻ, തല കുനിക്കാൻ ആവശ്യമുള്ളയിടത്ത് തല കുനിക്കാൻ, മാനേജർ എന്നുള്ള രീതിയിൽ ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചു. യുദ്ധമെല്ലാം കഴിഞ്ഞ് ശ്രീകൃഷ്ണനോട് ധർമ്മപുത്രന് ചോദിക്കുന്നു, എങ്ങനെയാ രാജ്യം ഭരിക്കേണ്ടത്? അങ്ങ് ഈശ്വരനല്ലേ? ഉടനെ ധർമ്മപുത്രന് ചോദ്യത്തിന് ഉത്തരമായി ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഞാനല്ല അതിന് പറ്റിയാള്, എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ഒരെണ്ണം യുദ്ധക്ഷേത്രത്തിൽ കിടക്കുന്നുണ്ട്. മുല്ലപ്പൂവിന്റെ മോളി കിടക്കുന്ന മാതിരി, ശരത്തിന്റെ മോളി കിടക്കുന്നുണ്ട് ഒരെണ്ണം. അനാദികാലമായിട്ട് എന്നാണ് മരണം വേണ്ടത് എന്ന് സ്വയം തീരുമാനിക്കാൻ വരം സിദ്ധിച്ച ഭീഷ്മരുടെ അടുത്ത് ചെന്ന് ചോദിക്കുക, ധർമ്മപുത്ര എങ്ങനെയാ രാജ്യം ഭരിക്കേണ്ടത് എന്ന്. ഭീഷ്മരുടെ അടുത്ത് ചെന്നു ശ്രീകൃഷ്ണൻ പറഞ്ഞു, ശ്രീകൃഷ്ണൻ അല്ല ഉത്തരം കൊടുക്കേണ്ടത്. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചിട്ടില്ല, ആവശ്യമുള്ള സ്ഥലത്ത് ശ്രീകൃഷ്ണൻ ഉപദേശിക്കാതിരുന്നിട്ടില്ല, അതാണ് ശ്രീകൃഷ്ണൻ. ഭീഷ്മരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇത് പറയാൻ ഒരു ഭാഗ്യവും കൂടി കിട്ടി,